ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ പോളണ്ട് യുക്രൈൻ സന്ദർശനങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. ഉഭയകക്ഷി ചർച്ചകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രകടനം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. സിനിമാ മേഖലയിൽ വ്യാപക ചൂഷണങ്ങൾ നടക്കുന്നതായി പരാമർശം. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തബാധിതർക്കുള്ള ധനസഹായത്തിൽ നിന്നും ഇഎംഐ ഇനത്തിൽ ഈടാക്കിയ തുക മടക്കി നൽകുമെന്ന് കേരള ഗ്രാമീൺ ബാങ്ക്. സമൂഹത്തിനായി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പോളണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി പോളിഷ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികം പൂർത്തിയാകുന്ന വേളയിലാണ് ശ്രീ മോദിയുടെ പോളണ്ട് സന്ദർശനം. തുടർന്ന് ഈ മാസം 23-ന് യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ശ്രീ മോദിയുടെ സന്ദർശനം. യുക്രൈൻ റഷ്യ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന നിലപാട് ഇന്ത്യ വിവിധ വേദികളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രകടനം ഇന്ന് ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ധനകാര്യ സെക്രട്ടറി, പൊതുമേഖലാ ബാങ്കുകളുടെ മാനേജിംഗ് ഡയറക്ടർമാർ, സിഇഒമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ബാങ്കുകളുടെ മികവിന്റെ സുപ്രധാന സൂചകങ്ങളായ നിക്ഷേപ വളർച്ച, വായ്പാ നിക്ഷേപ അനുപാതം, ആസ്തി നിലവാരം തുടങ്ങിയ ഘടകങ്ങൾ ശ്രീമതി സീതാരാമൻ യോഗത്തിൽ അവലോകനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രകടനവും ധനമന്ത്രി വിലയിരുത്തി. മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നതായും ഉന്നതരിൽ നിന്നടക്കം സ്ത്രീകൾക്ക് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. തൊഴിലവസരങ്ങൾ നഷ്ടമാകുമെന്നതിനാൽ ചൂഷണങ്ങൾ പുറത്തു പറയാൻ പലരും ഭയപ്പെടുന്നതായും പരാമർശമുണ്ട്. സമർപ്പിച്ച് 5 വർഷത്തിനുശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നത്. വിശദാംശങ്ങളിലേക്ക്.
മലയാള സിനിമാ മേഖല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് നിയന്ത്രിക്കുന്നതെന്നും ഇത് സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത സാഹചര്യമുണ്ടാക്കുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാനും നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളർമാരുമാണ് സിനിമാ മേഖല കൈയടക്കിയിരിക്കുന്നത്. മയക്കുമരുന്ന് സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുന്നു. ലൈംഗിക അതിക്രമ പരാതികൾ പരിശോധിക്കാൻ സ്വതന്ത്ര സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നു. ലിംഗസമത്വം ഉറപ്പുവരുത്താൻ സമഗ്ര ചലച്ചിത്ര നയം രൂപീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സുരക്ഷിതമായ താമസ സ്ഥലങ്ങളും കൃത്യമായി എഴുതി തയ്യാറാക്കിയ തൊഴിൽ കരാറുകളും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഉൾപ്പെടെ ഉറപ്പുവരുത്തണം. അഭിപ്രായ രൂപീകരണ വേദികളിൽ 50% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച 8 പേർക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് സാംസ്കാരിക വകുപ്പ് നൽകിയത്. സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയ ശേഷം 233 പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 2 മാസത്തിനുള്ളിൽ പ്രത്യേക കോൺക്ലേവ് നടത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ചലച്ചിത്ര മേഖലയിലെ തെറ്റായ പ്രവണതകളാണ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്നതെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ വ്യക്തമാക്കി. റിപ്പോർട്ട് അനുസരിച്ചുള്ള പരിഹാര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരിതബാധിതർക്ക് നൽകിയ ആശ്വാസ ധനത്തിൽ നിന്ന് ചൂരൽമലയിലെ ഗ്രാമീൺ ബാങ്ക് വായ്പയുടെ ഇഎംഐ പിടിച്ചത് ശരിയല്ലെന്നും ഇത്തരം ഘട്ടങ്ങളിൽ യാന്ത്രികമായ സമീപനം ബാങ്കുകൾ സ്വീകരിക്കരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദുരന്തബാധിതരുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളിയ കേരള ബാങ്കിന്റെ മാതൃക മറ്റു ബാങ്കുകളും സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്നും ഇഎംഐ ഈടാക്കിയ സംഭവത്തിൽ തുക മടക്കി നൽകുമെന്ന് കേരള ഗ്രാമീൺ ബാങ്ക് അറിയിച്ചു. സംഭവത്തിൽ ബാങ്കിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങൾക്ക് ഹിന്ദി പേരുകൾ നൽകിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി കേരള ഹൈക്കോടതി തള്ളി. ഭരണഘടനയുടെ 348-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് ഹിന്ദിയിലുള്ള പേരുമാറ്റമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്നാൽ നിയമത്തിന്റെ ഉള്ളടക്കം ഇംഗ്ലീഷിലാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഈ മാസം 28 മുതൽ പാരീസിൽ ആരംഭിക്കുന്ന പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. എല്ലാ താരങ്ങൾക്കും ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഗെയിംസിലെ ഇന്ത്യയുടെ വിജയസാധ്യത സംബന്ധിച്ച് താരങ്ങളുമായി ചർച്ച നടത്തി. കൊൽക്കത്തയിലെ ആർവിക്കർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ട് ഡോക്ടർമാർ ചോദ്യം ചെയ്യലിന് ഹാജരായി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനും ഇരയുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസ് നാളെ പരിഗണിക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഡോക്ടർമാരുടെ സമരം ഇന്നും തുടരുകയാണ്. സമൂഹത്തിനായി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ചെന്നൈയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ മാധ്യമ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളും ശ്രീ എൽ മുരുകൻ വിലയിരുത്തി. ആകാശവാണി, ദൂരദർശൻ, പിഐബി, സിബിസി തുടങ്ങിയവയിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. തെലങ്കാനയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റിലേക്ക് മുതിർന്ന നേതാവ് അഭിഷേക് മനു സിംഗ്വി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി, മറ്റ് മന്ത്രിമാർ എന്നിവർക്കൊപ്പമെത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. രാജ്യത്തെ 9 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്ന 12 രാജ്യസഭാ സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 3-നാണ് വോട്ടെടുപ്പ്. ജമ്മുകശ്മീരിൽ സിആർപിഎഫ് പട്രോളിംഗ് സംഘത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു ജവാന് വീരമൃത്യു. ഉധംപൂർ ജില്ലയിലെ രാംനഗർ പ്രദേശത്താണ് സിആർപിഎഫ് സംഘത്തിനു നേരെ ഭീകരർ ആക്രമണം നടത്തിയത്. മേഖലയിൽ ഭീകരർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യ ജപ്പാൻ 2+2 വിദേശ പ്രതിരോധ മന്ത്രിമാരുടെ 3-ാമത് യോഗത്തിൽ പങ്കെടുക്കാൻ ജപ്പാൻ വിദേശകാര്യമന്ത്രി കാമികാവ യോക്കോ ന്യൂഡൽഹിയിൽ എത്തി. നാളെ നടക്കുന്ന 2+2 യോഗത്തിൽ കാമികാവ യോക്കോയും ജപ്പാൻ പ്രതിരോധമന്ത്രി മിനോരു കിഹാരയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായും ചർച്ചകൾ നടത്തും. ഇന്ത്യ ജപ്പാൻ ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ മേഖലകളെ സംബന്ധിച്ച് മന്ത്രിമാർ ചർച്ച ചെയ്യും. ആഗോളതലത്തിൽ എംപോക്സ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. രോഗനിർണയത്തിനായി നിലവിൽ 32 ലാബുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എംപോക്സ് കേസുകൾ രാജ്യത്ത് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലിയ തോതിലുള്ള രോഗസംക്രമണ സാധ്യത കുറവാണെന്നും യോഗം വിലയിരുത്തി. WHO കണക്കനുസരിച്ച് ആഗോളതലത്തിൽ ഈ വർഷം ഇതുവരെ 15,600 കേസുകളും 537 മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത്. എംപോക്സ് വ്യാപനം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 12 പോയിന്റ് താഴ്ന്ന് 80,425-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് ഉയർന്ന് 24,572-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 6,670 പവന് 50,360 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വെള്ളിയാഴ്ച വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതായും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ പോളണ്ട് യുക്രൈൻ സന്ദർശനങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. ഉഭയകക്ഷി ചർച്ചകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രകടനം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. സിനിമാ മേഖലയിൽ വ്യാപക ചൂഷണം നടക്കുന്നതായി പരാമർശം. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതി തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തബാധിതർക്കുള്ള ധനസഹായത്തിൽ നിന്നും ഇഎംഐ ഇനത്തിൽ ഈടാക്കിയ തുക മടക്കി നൽകുമെന്ന് കേരള ഗ്രാമീൺ ബാങ്ക്. സമൂഹത്തിനായി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
ആകാശവാണി
മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
ഗുസ്താവ് ഫ്ലോബറിന്റെ മദാം ബോറി.
വിവാഹേതര ബന്ധങ്ങളിലേക്ക് വളർന്നു കയറുന്ന കാമനകൾ ദുരന്തത്തിൽ പര്യവസാനിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കൃതി വിശ്വസാഹിത്യത്തിലുണ്ട്.
ഗുസ്താവ് ഫ്ലോബറിന്റെ മദാം ബോവറി.
ഭർത്താവിരിക്കെ രണ്ട് കാമുകന്മാരെ മാറി മാറി പ്രണയിക്കുന്ന ഒരുവൾ, എമ്മ എന്ന മദാം ബോവറി.
ലോകസാഹിത്യത്തിൽ പ്രണയാവേശം കൊള്ളുന്ന കൃതിയാണ് മദാം ബോവറി എന്ന ഫ്രഞ്ച് നോവൽ.
ഗുസ്താവ് ഫ്ലോബർ മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകളെ ആവിഷ്കരിക്കുകയും അനിയന്ത്രിതമായ വികാര വായ്പകളെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന എഴുത്തുകാരനാണ്.
ടെംപ്റ്റേഷൻ ഓഫ് സെയിന്റ് ആന്റണി. ഗുസ്താവ് ഫ്ലോബറിന്റെ ഈ ആദ്യകൃതി വായിച്ചു കേട്ടപ്പോൾ ഇത് ഉടനെ തീയിലെറിയണം എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്.
എമിലി സോള, മൊപ്പസാങ് തുടങ്ങിയ എഴുത്തുകാർ ഫ്ലോബറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട നോവലിസ്റ്റുകളായിരുന്നു.
ഫ്രാൻസിലെ റുമൈനിൽ 1821 ഡിസംബർ 26 ഫ്ലോബർ ജനിച്ചു. ഒരു വലിയ ആശുപത്രിയുടെ മേധാവിയായിരുന്നു പിതാവ്.
16 വയസ്സിൽ ആദ്യകൃതി. പാരീസിലെത്തി നിയമപഠനം നടത്തിയെങ്കിലും അതിൽ ശ്രദ്ധ ചെലുത്താതെ പഠനം ഉപേക്ഷിച്ചു.
ലൂസി കോലറ്റ് എന്ന കവയിത്രിയുമായി പ്രണയത്തിലായി നിയമപരമായി വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിച്ചു.
ഫ്ലോബർ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. വെട്ടിയും തിരുത്തിയും മാറ്റി മാറ്റി എഴുതിക്കൊണ്ടിരുന്നു.
1849 നവംബർ മുതൽ 1851 ഏപ്രിൽ വരെ രാജ്യസഞ്ചാര പരിപാടിയിൽ ഫ്ലോബർ വ്യാപൃതനായി. ഈജിപ്ത്, പലസ്തീൻ, സിറിയ, തുർക്കി, ഗ്രീസ്, ഇറ്റലി എന്നിവിടങ്ങളിൽ വിപുലമായ പര്യടനം നടത്തി.
ഈ സഞ്ചാരത്തിനു ശേഷമാണ് മദാം ബോവറി എന്ന നോവൽ എഴുതാൻ തുടങ്ങിയത്.
5 വർഷമെടുത്തു മദാം ബോവറി എഴുതാൻ.
നോർമണ്ടിയിലെ ഒരു നാടൻ ഡോക്ടറുടെ ജീവിതകഥയാണ് ഈ നോവലിന് അടിസ്ഥാനം. ഡെൽഫിൻ എന്ന ഭാര്യയുടെ വഞ്ചനയും ധൂർത്തും മൂലം ദുഃഖിതനായി മരിക്കേണ്ടി വന്ന ഡോക്ടറുടെ ദുരന്തകഥയാണ് നോവലിന് പ്രചോദനം.
നിത്യജീവിതത്തിലെ വിരസതയിൽ നിന്നും രക്ഷ നേടാനുള്ള ശ്രമത്തിൽ എമ്മ ബോവറിയുടെ ചിന്തകളും വികാരങ്ങളും ക്രമേണ മലിനവും ചപലവുമായി തീരുകയാണ് ഈ നോവലിൽ.
മദാം ബോവറി റിവ്യൂ ഡി പാരീസിലാണ് ആദ്യം ഖണ്ഡശ പ്രസിദ്ധീകരിച്ചത്.
ഉടൻ തന്നെ സന്മാർഗ തത്വങ്ങളെയും മതത്തെയും ധ്വംസിക്കുന്നു എന്ന കുറ്റം ചുമത്തി ഫ്ലോബറിനെതിരെ കേസുണ്ടായി.
1880 മെയ് 8 പെട്ടെന്നുണ്ടായ രോഗബാധയെ തുടർന്ന് ഫ്ലോബർ അന്തരിക്കുമ്പോൾ സലംബോയും ബവാർഡ് പെക്യൂച്ചറ്റ് എന്ന അപൂർണ കൃതിയും കൂടി ഫ്ലോബർ രചിച്ചിരുന്നു.
ഗുസ്താവ് ഫ്ലോബറിന്റെ 35 വയസ്സിൽ 1856 മദാം ബോവറി പുറത്തുവന്നത്.
1857 മദാം ബോവറി കോടതി കയറിയപ്പോൾ ആ കൃതി വായിച്ച പ്രോസിക്യൂട്ടർ ഞെട്ടിപ്പോയി.
ആധുനിക നോവലിസ്റ്റുകൾക്ക് സുപരിചിതമായ സംഭോഗ വർണ്ണനാ രംഗങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഫ്ലോബറിന്റെ മദാം ബോവറി വളരെ അന്തസാർജിച്ചതെന്നായിരുന്നു വിധി.
പിന്നെ മദാം ബോവറിക്ക് വൻ പ്രചാരമായി. ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു. രതികാമനകളിൽ പുളയ്ക്കുന്ന നോവൽ എന്ന അടിക്കുറിപ്പോടെ
ആ നോവൽ വിശ്വസാഹിത്യത്തിന്റെ ഉയരങ്ങളിൽ പാറുകയായിരുന്നു.
അന്നും ഇന്നും ഒറ്റപ്പെട്ട സാഹിത്യ ശിഖരത്തിൽ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നു മദാം ബോവറി. ബോവറിയുടെ സ്കൂൾ മാറ്റം ആവിഷ്കരിച്ചുകൊണ്ടാണ് നോവൽ ആരംഭിക്കുന്നത്.
ഞങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോഴായിരുന്നു യൂണിഫോം ധരിക്കാത്ത ഒരു പുതിയ കുട്ടിയും ഒപ്പം വലിയൊരു ഡെസ്കും ചുമന്ന് സ്കൂൾ ശിവായിയുമായി ഹെഡ്മാസ്റ്ററും കയറി വന്നത്. ഉറങ്ങിയിരുന്നവരൊക്കെ എഴുന്നേറ്റു. പുതിയ വിദ്യാർത്ഥിയെ കണ്ട ആശ്ചര്യത്തോടെ ഏവരും ശ്രദ്ധിച്ചിരുന്നു. ഹെഡ്മാസ്റ്റർ ഞങ്ങളോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. പിന്നെ ക്ലാസ് അധ്യാപകന്റെ നേർക്ക് തിരിഞ്ഞ് അദ്ദേഹം താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇവനെ രണ്ടാം ക്ലാസ്സിൽ ചേർക്കണം.